2022 ഓഗസ്റ്റ് 15 തിങ്കളാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ സെൻറ്റർ സ്പ്രെഡിൽ നിന്ന് വായിക്കുന്നത് അബിന. ഇന്ത്യ എങ്ങനെ അതിജീവിച്ചു? ചതുരംഗം പംക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. ഇന്ത്യ ഒരൊറ്റ രാജ്യമായി, അതും സ്വതന്ത്ര പരമാധികാര മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി മുക്കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കുകയാണ്. ഇന്ത്യക്കൊപ്പവും തൊട്ടു പിന്നാലെയും സ്വതന്ത്രമായ പല ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളും സ്വേച്ഛാധിപത്യത്തിലേക്കോ പട്ടാള ഭരണത്തിലേക്കോ അരാജകത്വത്തിലേക്കോ വഴിമാറി. ഇന്ത്യയോടൊപ്പം ഒരേ ദിവസം സ്വതന്ത്രമായ പാകിസ്ഥാൻ പലതവണ പട്ടാള ഭരണത്തിലായി. ഇസ്ലാം മതമെന്ന പൊതുഘടകമുണ്ടായിട്ടും കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഒരു രാഷ്ട്രമായി. 25 വർഷം പോലും പൂർത്തിയാക്കിയില്ല. ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യവും പട്ടാള ഭരണത്തിലേക്ക് വഴിതെറ്റി. ബർമ എന്ന മ്യാൻമറിൽ 7 പതിറ്റാണ്ടായി പട്ടാള ഭരണമാണ്. കമ്മ്യൂണിസത്തിന്റെ ഉരുക്ക് മൂശയിൽ സോവിയറ്റ് യൂണിയൻ കഷ്ടിച്ച് 75 വർഷം നിലനിന്നു. അതിന്റെ പിടി അയഞ്ഞപ്പോൾ ലാത്വിയയും എസ്റ്റോണിയയും ലിത്വാനിയയും യുക്രൈനും ബലോറസും കസാഖിസ്ഥാനും അസർബൈജാനും ഉസ്ബെക്കിസ്ഥാനും എല്ലാം വേർപെട്ടു. കമ്മ്യൂണിസം തകർന്നപ്പോൾ പശ്ചിമ ജർമ്മനിയും പൂർവ ജർമ്മനിയും ലയിച്ച് ഒറ്റ രാഷ്ട്രമായി. യുഗോസ്ലാവിയ നിരവധി ചെറു രാജ്യങ്ങളായി ചിന്തിച്ചിതറി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാദൃശ്യങ്ങളെക്കാൾ വൈജാത്യങ്ങളാണ്. പല മതങ്ങൾ, പല ഭാഷകൾ, നിരവധി ജാതികൾ, അതിലേറെ ഉപജാതികൾ. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം ലഭിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യക്ക് മാത്രമായിരുന്നു. 500-ലേറെ നാട്ടുരാജ്യങ്ങൾ മാറി നിന്നു. പലർക്കും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ താല്പര്യമില്ലായിരുന്നു. അവരെയൊക്കെ അനുനയിപ്പിച്ചും വിരട്ടിയും ബലം പ്രയോഗിച്ചും സർദാർ പട്ടേൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കുകയായിരുന്നു. 75 വർഷങ്ങൾക്കിപ്പുറവും ഇന്ത്യയുടെ ഭൂപരമായ ഐക്യവും അഖണ്ഡതയും നിലനിൽക്കുന്നത് മഹാവിസ്മയമാണ്. 1947 കാശ്മീർ താഴ്വരയുടെ ഒരു ഭാഗം പാകിസ്ഥാൻ കൈയടക്കി. 50-കളുടെ അവസാനം ലഡാക്കിന്റെയും അരുണാചൽ പ്രദേശിന്റെയും ചില ഭാഗങ്ങൾ ചൈനയും കൈയേറി. അത് രണ്ടുമൊഴിച്ചാൽ 1947 ഇന്ത്യയാണ് ഇപ്പോഴത്തെയും ഇന്ത്യ. 1954 പോണ്ടിച്ചേരി അടക്കമുള്ള ഫ്രഞ്ച് കോളനികളും 1961 പോർട്ടുഗലിന്റെ അധീനതയിലുണ്ടായിരുന്ന ഗോവയും വീണ്ടെടുത്തു. 1974 സിക്കിമിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. 60-കളിൽ തമിഴകത്ത് ദ്രാവിഡ സ്ഥാൻവാദവും 70-കളിൽ പഞ്ചാബിൽ ഖാലിസ്ഥാൻവാദവും അതിശക്തമായി. അവയെല്ലാം നാം അതിജീവിച്ചു. ജമ്മുകാശ്മീരിലും നാഗാലാൻഡ് മിസോറാം മുതലായ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും വിഘടനവാദികൾ ഇപ്പോഴും സജീവമാണ്. അവർക്കാർക്കും രാജ്യത്തെ ഛിന്നഭിന്നമാക്കാൻ കഴിഞ്ഞിട്ടില്ല. വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ മാത്രമേ ജനാധിപത്യം വിജയിക്കൂ എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. സ്വിറ്റ്സർലൻഡും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളും ഉദാഹരണങ്ങളാണ്. കുറഞ്ഞ ഭൂവിസ്തൃതിയും പരിമിതമായ ജനസംഖ്യയും മതപരവും സാംസ്കാരികവുമായ ഐക്യരൂപവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും മേൽപ്പറഞ്ഞ രാജ്യങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇന്ത്യ പോലെ വിശാലവും അതേസമയം ദരിദ്രവും പ്രാകൃതവുമായ രാജ്യത്ത് ജനാധിപത്യം വിജയിക്കാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെസ്റ്റ് മിൻസ്റ്റർ മാതൃകയിലുള്ള പാർലമെന്ററി ജനാധിപത്യവും പ്രായപൂർത്തി വോട്ടവകാശവും ഇന്ത്യൻ ഭരണഘടനയിലൂടെ അവതരിപ്പിച്ചപ്പോൾ പ്രായോഗികമാവുകയില്ല എന്നാണ് പാശ്ചാത്യ നിരീക്ഷകരും മാധ്യമങ്ങളും പ്രവചിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് ചിത്തഭ്രമമാണെന്ന് വരെ ചിലർ പരിഹസിച്ചു. എല്ലാ പരിഹാസങ്ങളെയും നമ്മുടെ ഭരണഘടന അതിജീവിച്ചു. 1975-76 കാലത്തെ അടിയന്തരാവസ്ഥയൊഴിച്ചാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായി തുടർന്നു. തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്, പട്ടാളം ബാരക്കിൽ തുടരുന്നു. ഭരണഘടനയും മൗലികാവകാശങ്ങളുമുണ്ട്, അവയുടെ സംരക്ഷകരായി സുപ്രീംകോടതിയും ഹൈക്കോടതികളും. പാർലമെന്റ് 3-2 ഭൂരിപക്ഷത്തോടെ പാസാക്കിയ ഭേദഗതികൾ പോലും സുപ്രീംകോടതി അസ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഇസ്രയേലും സിംഗപ്പൂരും ജപ്പാനും കഴിഞ്ഞാൽ ഏഷ്യയിലെ ശക്തമായ ജനാധിപത്യം ഇന്ത്യയിലാണ്. ലോകത്തെ ഏറ്റവും അധികം ആളുകൾ വോട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രവും ഇന്ത്യയാണ്. പാകിസ്ഥാൻ 1956 ഭരണഘടന പൂർത്തിയാക്കിയത്. അത് 2 വർഷമേ നിലനിന്നുള്ളൂ. അപ്പോഴേക്കും പട്ടാളം ഭരണം പിടിച്ചു. ഫീൽഡ് മാർഷൽ അയൂബ് ഖാൻ 1962 മറ്റൊരു ഭരണഘടന എഴുതിയുണ്ടാക്കി. അതും ഉപേക്ഷിച്ച് സുൾഫീഖർ അലി ഭൂട്ടോ 1973 തയ്യാറാക്കിയ ഭരണഘടനയാണ് ഇപ്പോഴുമുള്ളത്. 5 കൊല്ലത്തിൽ ഒരിക്കൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മാത്രമല്ല ജനാധിപത്യം. ജനാധിപത്യം ഭൂരിപക്ഷത്തിന്റെ മാത്രം ഭരണമല്ല, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം. നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് അതിൽ വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മതഭാഷ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം നൽകി മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ലോകത്ത് ഏറ്റവും മതസ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും മതാചാരങ്ങൾ അനുഷ്ഠിക്കാനും മതവിശ്വാസം പ്രചരിപ്പിക്കാനും അവകാശം ഉറപ്പു നൽകുന്നു. എന്നിട്ടും സ്വതന്ത്ര ഇന്ത്യയിൽ വർഗീയ ലഹളകൾ ഉണ്ടായിട്ടുണ്ട്. 1969 അഹമ്മദാബാദിലും 1980 മൊറാദാബാദിലും 1989 ഭഗൽപൂരിലും 1991 ബോംബേയിലും 2002 ഗുജറാത്തിലും ബാബറി മസ്ജിദ് തകർത്ത പോലുള്ള ദൗർഭാഗ്യ സംഭവങ്ങളുമുണ്ട്. എന്നാൽ പാകിസ്ഥാനിൽ ഹിന്ദുക്കളും സിഖുകളും ശ്രീലങ്കയിൽ തമിഴ് വംശജരും നേരിടുന്നത് പോലെയുള്ള വിവേചനമോ ഉന്മൂലനമോ ഇന്ത്യയിലില്ല. ശീതസമരകാലത്താണ് ഇന്ത്യ സ്വതന്ത്രമായത്. ഒരു വശത്ത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും പശ്ചിമ ജർമ്മനിയും അടങ്ങുന്ന പാശ്ചാത്യ ചേരി, മറുഭാഗത്ത് സോവിയറ്റ് യൂണിയനും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്ന പൗരസ്ത്യ ചേരി. ഇന്ത്യ ഒരു ചേരിയിലും ചേർന്നില്ല, സ്വതന്ത്രമായ വിദേശ നയം കൈക്കൊണ്ടു. പിന്നീട് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു ചേരിചേരാ നയമുണ്ടാക്കി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിച്ച് അമേരിക്കയ്ക്കോ സോവിയറ്റ് യൂണിയനോ ഇവിടെ സൈനിക താവളങ്ങൾ അനുവദിച്ചില്ല. പിന്നീട് ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച് ചേരിചേരാ നയമുണ്ടാക്കി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും സംരക്ഷിച്ചു. അമേരിക്കയ്ക്കോ സോവിയറ്റ് യൂണിയനോ ഇവിടെ സൈനിക താവളങ്ങൾ അനുവദിച്ചില്ല. വൻ ശക്തികളുടെ മുന്നിൽ ചൂളിയില്ല. 3/4 നൂറ്റാണ്ടിനിടെ ഇന്ത്യ നേടിയ പുരോഗതിയും ചെറുതല്ല. 1947 ബ്രിട്ടീഷുകാർ പോകുമ്പോഴത്തെ ഇന്ത്യയല്ല ഇന്ന്. നെഹ്റുവിന്റെ പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്തിന്റെ വികസനത്തിന് ഉപകരിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായശാലകൾ, വൈദ്യുത നിലയങ്ങൾ, അണക്കെട്ടുകൾ ഇവയൊക്കെ പുരോഗതിയുടെ ചൂണ്ടുപലകകളായി. 1964 ലാൽ ബഹദൂർ ശാസ്ത്രി തുടങ്ങിയ ഹരിത വിപ്ലവം 1976 ഇന്ദിരാഗാന്ധി പൂർണ്ണതയിലെത്തിച്ചു. ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമായി. കേന്ദ്ര കൃഷിമന്ത്രിയായിരുന്ന സി സുബ്രഹ്മണ്യവും കൃഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് സ്വാമിനാഥനുമാണ് ഹരിത വിപ്ലവത്തിന്റെ ശില്പികൾ. 1962 ചൈനയിൽ നിന്നേറ്റ കനത്ത പരാജയമാണ് ഇന്ത്യൻ സൈന്യത്തെ നവീകരിച്ചത്. പ്രതിരോധ മന്ത്രിയായ YB ചവാനാണ് ഇന്ത്യൻ സൈന്യത്തെ നവീകരിച്ചത്. അങ്ങനെയാണ് 1965 പാകിസ്ഥാന്റെ ആക്രമണത്തെ ചെറുക്കാനും 1971 ആ രാജ്യത്തെ രണ്ടായി പിളർക്കാനും നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞത്. 3/4 നൂറ്റാണ്ട് വളർച്ചയുടെയും പുരോഗതിയുടെയും തന്നെയായിരുന്നു. ഇടശ്ശേരി പാടിയ പോലെ, പിന്തള്ളപ്പെടുകില്ലെന്റെ നാട്, സംക്രാന്തി നാളുകളിൽ അതിന് കഴിവുണ്ടല്ലോ ശീപോതിയെ വരിക്കുവാൻ.